السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اما بعد، فان خير الحديث كتاب الله واصدق السنه سنه محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. നമ്മുടെ ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഖവാഇദുൽ അർബഅ, തൗഹീദുമായി ബന്ധപ്പെട്ട നാല് അടിസ്ഥാന തത്വങ്ങൾ, ആ ഗ്രന്ഥമാണ് ഷേഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷേഖ് ഹഫിളഹുല്ലാ അദ്ദേഹം എഴുതിയ ഷറഹിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹനീഫിയത്ത് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ മില്ലത്താകുന്ന ഹനീഫിയ മതം, അതെന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണത്, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് എടുക്കലാണ് ഹനീഫിയത്ത് എന്ന ഭാഗമാണ് ഷറഹ് സൈദം വിശദീകരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആളുകളെ ആ ഭാഗം ഒന്നുകൂടി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. ഓർമ്മണ്ടല്ലോ അല്ലേ പറഞ്ഞ ഭാഗങ്ങൾ. മുഖദ്ദിമ പറഞ്ഞതും യഅലം അർശദകല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദ മുഖ്ലിസൻ ലഹുദ്ദീൻ കമാ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. ഫഇദ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിഇബാദതി ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ് കമാ അന്ന സ്വലാത ലാ തുസമ്മ സ്വലാതൻ ഇല്ലാ മഅ തഹാറ ഫഇദ ദഖല അശ്ശിർക്കു ഫിൽ ഇബാദതി ഫസദത് കൽ ഹദസി ഇദ ദഖല ഫിൽ തഹാറ. فإذا عرفت നീ മനസ്സിലാക്കിയാൽ അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് എടുക്കാനാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ ഫഅലം നീ അറിയണം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇബാദത്തിന് ഇബാദത്ത് എന്ന് പേര് പറയുകയില്ല ഇല്ലാ മഅ തൗഹീദ് തൗഹീദോട് കൂടി അല്ലാതെ ഇബാദത്ത് എന്താവില്ല ഇബാദത്ത് ആവുകയില്ല ഇബാദത്തിന് പേര് പറയാൻ പറ്റൂല ഏതുപോലെ കമാ അന്ന സ്വലാത ലാ തുസമ്മ സ്വലാതൻ നമസ്കാരത്തിന് നമസ്കാരം എന്ന് പേര് പറയില്ല ഇല്ലാ മഅ തഹാറ ശുദ്ധിയോടുകൂടിയല്ലാതെ നിസ്കരിക്കാൻ ആവശ്യമായൊരു ശുദ്ധീകരണം ഉണ്ടല്ലോ അല്ലേ സാധാരണ പിന്നെ കൈയും കാലും കഴുകിയതുകൊണ്ട് അല്ലെങ്കിൽ കുളിച്ച് വൃത്തിയായതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ല നമസ്കാരത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമുണ്ട് ജനാബത്തുണ്ടെങ്കിൽ അതിന് നിയത്തോട് കുളിക്കണം അല്ലേ പിന്നെ ഒതു എടുക്കണം അപ്പൊ ശുദ്ധീകരണം തൊഹാറത്തോടുകൂടിയല്ലാതെ നിസ്കാരം നിസ്കാരമാകാത്തതുപോലെ തൗഹീദോട് കൂടിയല്ലാതെ ഇബാദത്ത് ഇബാദത്താവുകയില്ല ഫഇദ ദഖല അശ്ശിർക്കു ഫിൽ ഇബാദത്തി ഫസദത് നല്ലൊരു തത്വമാണ് ഷെയ്ഖ് അവർ പറഞ്ഞു അല്ലേ നല്ല ഗൗരവമുള്ള ഒരു തത്വ ഫഇദ ദഖല അശ്ശിർക്കു ഫിൽ ഇബാദ ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചാൽ ഫസദത് ആ ഇബാദത്ത് എന്താവും ഫസദ നശിക്കും കൽ ഹദസി ഇദ ദഖല ഫി തഹാറ ശുദ്ധീകരണത്തിൽ അശുദ്ധി ബാധിച്ചാൽ അല്ലേ ഒതുവെടുത്തതിന് ശേഷം ഒന്ന് മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കീഴ്വായി പോയി അല്ലേ ഒന്ന് കക്കൂസിപ്പോയി അപ്പോൾ തഹാറത്ത് മുഞ്ഞില്ലേ ഇതുപോലെയാണ് ശിർക്ക് ഇബാദത്തിൽ വന്നാൽ ആ ഇബാദത്ത് തകരാറിലാവും നശിച്ചുപോവും കൽ ഹദസി ഇദ ദഖല ഫി തഹാറ ശുദ്ധീകരണത്തിൽ അശുദ്ധി പ്രവേശിച്ചതുപോലെ ഒന്ന് വായിച്ചാട്ടെ ഫൈദ അറഫ്ത ഫൈദ അറഫ്ത നീ മനസ്സിലാക്കിയാൽ എന്ത് അന്നല്ലാഹ ഖലഖക അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഖലഖക നിന്നെ സൃഷ്ടിച്ചത് ലി ഇബാദതിഹി ബഷീർക്ക് കണ്ടില്ലേ ഒന്ന് കാണിച്ചു കൊടുത്തേ സ്വയമേ ആ അന്നല്ലാഹ ഖലഖക അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് ലി ഇബാദതിഹി അവന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ ഫലം നീ അറിയണം. അന്നൽ ഇബാദത്ത് ലാ തുസമ്മ ഇബാദത്തൻ, ഇബാദത്തിന് ഇബാദത്ത് എന്ന് പേര് പറയപ്പോൾ പേര് വിളിക്കപ്പെടുകയില്ല. സമ്മായി സമ്മി പേര് വിളിക്ക, ലാ തുസമ്മ പേര് വിളിക്കപ്പെടുകയില്ല, ഇബാദത്ത് എന്ന് പേര് വെക്കപ്പെടുകയില്ല. ഇബാദത്തിന് ഇബാദത്ത് എന്ന് പേര് വെക്കപ്പെടില്ല എന്തോടുകൂടിയല്ലാതെ, ഇല്ല തൗഹീദ്, തൗഹീദോട് കൂടിയല്ലാതെ. മനസ്സിലായില്ല അനീസേ? അനീസ് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അറഫ എന്നാ അലിമ എന്നുള്ള അർത്ഥം തന്നെയാണ്, അറിയ മനസ്സിലാക്ക. ആ അറഫ്ത നീ, നീ അറിഞ്ഞാൽ നീ മനസ്സിലാക്കിയാൽ എന്ത്? അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചത് ഇബാദതിഹി, അവന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് എന്ന് നീ മനസ്സിലാക്കിയാൽ. ബാക്കി വായിക്കാം ചെയ്തേ. ഇബാദത്ത് ആ അർത്ഥം എന്താ? ഫലം ഈ ഇത് നീ മനസ്സിലാക്കിയാൽ. അപ്പൊ നമ്മൾ മേലെ മനസ്സിലാക്കിയില്ലേ? അപ്പൊ മാ ഖലഖത്തുൽ ജിന്നൽ ഇൻസ ഇല്ലാലി അബദുന്ന് മനസ്സിലാക്കിയില്ലേ? ആ അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫലം നീ അറിയണം. ആ തീർച്ചയായും ഇബാദത്ത്, ആ ഇബാദത്ത് എന്ന് പേര് പറയപ്പെടുകയില്ല. ആ ആ തൗഹീദോട് കൂടിയല്ലാതെ ഇബാദത്തിന് ഇബാദത്ത് എന്ന് പേര് പറയില്ല. ഏതുപോലെ? കമാ കമാന്ന പോലെ, കാന്നണ പോലെ മാ വെറുതെ സിയാദത്തിനുണ്ടി വന്നതാ. അന്ന സ്വലാത്ത ലാ തുസമ്മാ സ്വലാത്തൻ, തീർച്ചയായും നമസ്കാരം അതിന് നമസ്കാരം എന്ന് പേര് പറയപ്പെടുകയില്ല. ഇല്ല മഅത്തഹാറ, എന്ന തഹാറത്ത് ആ ശുദ്ധിയോട് കൂടിയല്ലാതെ എന്തു പറയില്ല. സ്വലാത്തിന് സ്വലാത്തിന് പേര് വരെ വെറുതെ കുമ്പിട്ട് നീർന്നു ഒന്നുമില്ലാതെ നിസ്കാരാകുമോ? ആവൂല അല്ലേ. കാരണം എന്താ? ഒന്ന് മുറിഞ്ഞ നിസ്കാരം അല്ല സ്വീകരിക്കൂല, അല്ല സ്വീകരിക്കാത്ത നിസ്കാരം നിസ്കാരാകുമോ? ആ അപ്പൊ നമസ്കാരം ശുദ്ധിയോടുകൂടിയല്ലാതെ നമസ്കാരമാകാത്തതുപോലെ ശരിയായ ഏകദേവ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്ത് ഇബാദത്താകുള്ളൂ. ഫൈദാ ദഖല ശിർക്കു, തൗഹീദിന്റെ നേരെ വിപരീതം എന്ത്? ശിർക്ക്. ശിർക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ പങ്കു ചേർക്കുക എന്നത് ഇത് മനസ്സിലുണ്ടായാൽ മതി. മനസ്സിലായി, അല്ല കാക്കും പോലെ ഔലിയാക്കളും കേൾക്കും, അല്ല കാണും പോലെ ഔലിയാക്കളും കാണും, അള്ളാഹോട് ചോദിക്കണ പോലെ അവരോടും ചോദിക്കാം എന്ന രൂപത്തിൽ വന്നാൽ എന്താണ്ടാവുക? ആ ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചാൽ ഫസദത്, ഇതിന്റെ ഇത് അയച്ചു കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. നമുക്ക് ആർക്കെങ്കിലും പിന്നെ ഇതിന്റെ കോപ്പി വേണമെങ്കിൽ, ഇതിന്റെ ഈ കോപ്പി വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ദൂരം നിന്ന് ശ്രദ്ധിക്കുന്ന ആളുകളോടാ പറയണത്, ആവശ്യമുള്ളോല് നിങ്ങളുടെ മുജാഹിദ് ഖത്തറിനുള്ളിലേക്ക് പി എം അയച്ചാല് അവർക്കതിന്റെ ഇതയച്ചു തരും. ഈ പുസ്തകത്തിന് പിന്നെ നമ്മളിവിടെ വിതരണം ചെയ്തിട്ടുള്ള പുസ്തകം പിന്നെ സുൽഫിയിലുള്ള, അതായത് റിയാദിനടുത്തുള്ള സുൽഫിയിലെ ജാലിയാത്ത് അവർ പുറത്തിറക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ മുത്തൂനുകളൊക്കെ അവരിങ്ങനെ നെറ്റിലിടുന്നുണ്ട്, അതിൻ്റെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നെറ്റിൽ നിങ്ങൾക്കത് കിട്ടും. അൽ ഖവാഇദുൽ അർബഅ ആവശ്യമുള്ളവർ ഇവിടെ പി എം അയച്ചാൽ ഇപ്പൊ തന്നെ അയച്ചു തരും. അപ്പൊ ഫൈദാ ദഖല ശിർക്ക്, അത് അർക്കത്തിട്ടിട്ടുള്ളതാണ്. ഫൈദാ ദഖല ശിർക്കു ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ സുഹൈം, ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചാൽ, ദഖല വാക്കിനർത്ഥം ഒരു എങ്ങക്ക് ഇന്നത്തെ ആശയം കിട്ടണം. ദഖലേ ദുഹുലു ആ അർത്ഥം അറിയത്തെ എഴുതി വെക്കണം. ആ ശിർക്ക് പ്രവേശിച്ചാൽ ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ, ഇബാദത്തിൽ ശിർക്ക് കടന്നാൽ ഫസദത്ത്, ആ ഇബാദത്ത് ആ ദുഷിച്ചു പോകും, നശിച്ചു പോകും. ഫസാദാവുന്നു, ഫസദ ഫസാദക നശിക്ക ദുഷിക്ക എന്നറിയും, ആ കേടുവരുന്നർത്ഥം. ഏതുപോലെ കൽ ഹദസി, അശുദ്ധി പോലെ. ഹദസ് ആ ഹദസുൽ അസ്ഗർ, ചെറിയ അശുദ്ധി. ഒന്നുമില്ലാത്ത അവസ്ഥക്ക് എന്താ? ചെറിയ അശുദ്ധി. പിന്നെ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് എന്താ? ഹദസുൽ അക്ബർ. അപ്പൊ ഹദസിന് മൊത്തത്തിൽ എന്താണ്? അശുദ്ധി. ആ അശുദ്ധി പോലെ ഇദാ ദഖല, ആ അശുദ്ധി കടന്നാൽ ഏതില്? ഫിത്തഹാർത്തി. ആ കണ്ടോ, അശുദ്ധി ശുദ്ധീകരണത്തിൽ അശുദ്ധി പ്രവേശിച്ചാൽ ആ ത്വഹാറത്ത് എന്തായി? മുറിഞ്ഞു പോയില്ലേ? ആ ഒന്ന് മുറിഞ്ഞില്ലേ? അശുദ്ധി ബാധിച്ചാല് ഹദസ് വന്നു പോയാല് ഒന്ന് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാല് ഒന്ന് മുറിയും. അതുപോലെ ശിർക്ക് ഇബാദത്തിൽ വന്നാല് എന്താവും? അത് ഫസാദാകും. ഇത്രയും മനസ്സിലായോ? ബഷീർക്ക വായിച്ച കിട്ടൂലേ ഇവിടെ? ആ ഇനി അതിന്റെ ഷറഹ് ഞാൻ നോക്കാം. നമ്മളിന്ന് ഞാൻ വായിച്ച് നിർത്തി നടത്തുന്നേ. അപ്പോ നേരത്തെ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അല്ലേ. ഹനീഫിയത്ത് ഇങ്ങനെ വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു മില്ലത്ത് ഇബ്രാഹിമിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ശരിക്കും ഉറപ്പിക്കലാണ്. കാരണം ഇബ്രാഹിം നബി പറഞ്ഞ രണ്ട് വാചകങ്ങൾ നോക്കി അതിന്റെ തഫ്സീർ സൂറത്തു സുഖ്റുഫില് ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഉണ്ടോ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും നല്ല അലമു തഫ്സീരിൻ ലി കലിമത്തി തൗഹീദ് എന്ന് പറഞ്ഞേ. ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണ്, അതാണ് ലാ ഇലാഹ. പിന്നെ ഇല്ലല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ, അതാണ് ഇല്ലല്ലാഹ്. അതാ അതിനെ സംബന്ധിച്ച് പറയാണ് വലിതാ കാല അഹ്ലുൽ ഇൽമി. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞത് ഇന്ന കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീഹാ നഫിയും വ ഫീഹാ ഇസ്ബാത്. ഇവിടെ നോക്കിയ മയിൽ കാണൂല. നിങ്ങളെ കണ്ടോ? ഷറഹുണ്ടോ സാലി അലി ശേഖിന്റെ? ആ നമ്മുടെ ഇവിടെ നോക്കണം. ആ നഫിയും ഇസ്ബാത്തും ഉണ്ട്. ലാ ഇലാഹ നഫി എന്ന് പറഞ്ഞ ഒരു നിഷേധം. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല. അപ്പൊ അള്ളാഹു ഓർമ്മ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും എന്ത് ചെയ്യണം? നമ്മള് തള്ളി പറയണം. അതാണ് നഫിയെ. എന്നിട്ടാണ് പിന്നെന്ത് ഇല്ലല്ലാ അല്ലാ മാത്രം, അതാണ് ഇസ്ബാത്ത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് റുക്കിനാണ്. ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ലേ? അല്ലേ കേട്ടിട്ടുണ്ടോ? ഷുറൂത്തു ലാ ഇലാഹ നമ്മള് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മറ്റേ പുസ്തകം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദുറൂസുൽ മുഹിമ്മ, ആ അത് രണ്ടാമത്തെ അധ്യായം ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അപ്പൊ അതിൽ കാണാം അർക്ക രണ്ട് റുക്കിനുകൾ ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. ഒന്ന് ലാ ഇലാഹ നഫിയ് നിഷേധിക്കൽ, പിന്നെ ഇസ്ബാത്ത് സ്ഥാപിക്കൽ. എന്തിനാ നിഷേധിക്കേണ്ടത്? അള്ളാഹ്ക്ക് പുറമെ എന്തിലൊക്കെ ഉലൂഹിയത്ത് ദൈവികത ആളുകൾ കൽപ്പിക്കുന്നുണ്ടോ അതിനൊക്കെ നിഷേധിക്കണം. പിന്നെ സ്ഥാപിക്കേണ്ടത് ഉലൂഹിയത്ത് അള്ളാഹ്ക്ക് മാത്രം, അതാണ് ഇല്ലല്ലാഹ്. അപ്പൊ നഫിയും ഇസ്ബാത്തും അത് ഖുർആൻ കൊണ്ട് തന്നെ കിട്ടുകയാണ്. വൻ നഫിയു ഫീഹിൽ ബറാഅത്തു മിൻ കുല്ലി മഅബൂദിൻ സിവല്ലാഹ്, അള്ളാഹുവിന് പുറം കൂടാതെയുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാൻ ഒഴിവാണ്, അതൊന്നും ഇലാഹായിട്ട് ഞാൻ അംഗീകരിക്കുകയില്ല. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൻ ലാ ഇലാഹ ഒരു ഇലാഹുമില്ലെന്ന്. അപ്പൊ അള്ളാഹുക്കറും എന്തിനൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതൊന്നും ഇലാഹല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. വമിൻ ഇബാദത്തി കുല്ലി മാ സിവല്ലാഹി ജല്ല വഅല ലിഅന്ന ഇബാദത മാ സിവല്ലാഹി തആല ബാത്തില. അള്ളാഹുക്കറുമുള്ളവർക്കാണ് ഇബാദത്തൊക്കെ നിരർത്ഥകമാണ്, അതൊന്നും യഥാർത്ഥത്തിൽ ഇബാദത്തല്ല. ഇസ്ബാത്തുൽ ഇബാദത്തിൽ ഇല്ലാഹി വഹ്ദഹു, അതിനുശേഷമാണ് എല്ലാ ദൈവങ്ങളും കള്ള ദൈവങ്ങളാണ്, അവർക്ക് അർപ്പിക്കപ്പെടുന്ന ആരാധനയൊക്കെ കള്ള ആരാധനയാണ്. യഥാർത്ഥത്തിൽ ആരാധ്യനും ആരാധനകർഹനും ആര് മാത്രമുള്ളൂ അല്ലാ, അതാണ് ഇല്ലല്ലാ. ഉബൂദിയത്ത് ശരിക്കും അവനിൽ മാത്രം സ്ഥാപിക്കുകയാണ്, അതാണ് ഇല്ലല്ലാ അല്ല മാത്രം. കണ്ടോ, അവർ നഫിയും ഇസ്ബാത്തുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള. അത് അത് ഹാദിഹി ഹിയ മില്ലത്തു ഇബ്രാഹിം വഹാദിഹി ഹിയൽ ഹനീഫിയ വഹിയ അല്ലത്തി അമർ അല്ലാഹു ജല്ല വഅല നബിയഹു ബിൽ ഇസ്തിംസാക് ബിഹ. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അല്ലേ. അത് അദ്ദേഹത്തിന്റെ വാക്കിന്ന് കിട്ടിയില്ലേ? ആ വാക്ക് സൂറത്ത് സുഖ്റുഫിലെ വാക്കുകൾ പോയിട്ട് നോക്കണം. 26-27 സൂറത്ത് സുഖ്റുഫ് 26-27 കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? ആ അതിൽ വ്യക്തത ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങള് അല്ലാഹു ഓർമ്മ ആരാധിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ച അല്ലാഹു ഒഴികെ, അതാണ് ഇല്ലത്ത് ഇബ്രാഹിം. അത് മുറുകെ പിടിക്കാനാണ് നബിയോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സുമൗഹൈന ഇലൈക അനിത്തബി മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. പിന്നെ നാം നിനക്ക് വഹി നൽകി, നീ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുക. ആർക്ക്? റസൂലുള്ളാഹിക്ക് വഹി എടുത്തു അല്ലേ. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം. ഹനീഫൻ ഹനീഫായിരുന്ന, എന്താ ഹനീഫ്? അത് അതൊക്കെ ഹൃദു മനസ്സ് ഇനി പറയേണ്ട പറ അറബിയിൽ പറ. ഇവിടെ ഇരിച്ചല്ലോ ശിർക്കിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി തൗഹീദിലേക്ക് ചാഞ്ഞ ആള്, തൗഹീദിലേക്ക് മാറിയ ആള് ഉണ്ടോ? അപ്പൊ ശിർക്കിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി തൗഹീദിന്റെ മാർഗത്തിലേക്ക് ചായ്വ് കാണിക്കുന്ന ആൾക്കാണ് എന്ത് പറയാ? ഹനീഫ് എന്ന് പറയാ. പിന്നെ ഹനീഫിയത്ത് എന്ന് പറഞ്ഞ അള്ളാഹുവിന് മാത്രം വിവാദത്തെടുക്കുക, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട്, അതാണ് ഹനീഫിയത്ത്. അപ്പൊ എല്ലാ ശിർക്കിന്റെ അംശങ്ങളിൽ നിന്നും വേറിട്ട് തൗഹീദിലേക്ക് വരിക, അതാണ് ഹനീഫ് കേട്ടോ. വൈദാ അറഫ്തഹാദ ഫഇന്നൽ ഇബാദത ലാ തുഖ്ബലു ഇല്ലാ ബിത്തൗഹീദ്. ഇത് നീ മനസ്സിലാക്കിയാൽ ഇബാദത്ത് തൗഹീദ് കൊണ്ടല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. വദാലിക മിസ്റു തഹാറത്തിൽ സ്വലാത്ത്, അത് നമസ്കാരത്തിന് ശുദ്ധീകരണം നടത്തുന്നത് പോലെയാണ്. ഫഇന്ന തൗഹീദ ഷർത്തു ഖബൂലിൽ ഇബാദ, ഇബാദത്ത് സ്വീകരിക്കാൻ തൗഹീദ് ഷർത്തായ, യാനി അൽ ഇഖ്ലാസ് വത്തഹാറത്തു ഷർത്തു സിഹ്ഹത്തി സ്വലാത്ത്. കണ്ടോ, ഇഖ്ലാസും ഇഖ്ലാസ് എല്ലാ ഇബാദത്തും സ്വീകരിക്കപ്പെടാൻ വേണമല്ലോ, അത് നിസ്കാരത്തിനും വേണം. അതോടൊപ്പം ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, തഹാറത്തും വേണം. ഷർത്തു സിഹ്ഹത്തി സ്വലാത്ത്, നിസ്കാരം സഹീഹാകാനുള്ള ഷർത്താണ്. ഫകമ അന്നഹു ലാ തസിഹു സ്വലാത്തു ഇല്ലാ ബി തഹാറ ഫകദാലിക ലാ തസിഹു ഇബാദത്തു അഹദൻ ഇല്ലാ ഇദാ കാന മുവഹ്ഹിദ. കണ്ടോ, സ്വലാത്ത് തഹാറത്ത് കൊണ്ടല്ലാതെ ശരിയാകാത്തതുപോലെ ഒരാളുടെ ഇബാദത്തും ശരിയാവുകയില്ല, ഇല്ലാ ഇദാ കാന മുവഹ്ഹിദ. ആരായിരിക്കണം? മുവഹ്ഹിദായിരിക്കണം, തൗഹീദുള്ള ആളായിരിക്കണം. വലവ് കാന ഫി ജബ്ഹതിഹി അസറു സുജൂദ്, അയാളുടെ നെറ്റിയിൽ നിസ്കാരത്തിന്റെ അടയാളം ഉണ്ടെങ്കിലും, നിസ്കരിച്ച് സുജൂദ് ചെയ്ത അടയാളം എന്ത്? ഔക്കാന സവ്വാമൻ ബിന്നഹാർ, പകൽ സമയങ്ങളിൽ ധാരാളം സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണെങ്കിലും, കവ്വാമൻ ബില്ലയിൽ രാത്രി ദീർഘമായി തഹജ്ജു സ്കരിക്കുന്ന ആളാണെങ്കിലും, മുവഹ്ഹിദല്ലേ ഇബാദത്ത് ഉണ്ടാവില്ല, സ്വീകരിക്കൂല. ഫഇന്ന ശർത്ത ഖബൂലി ദാലിക അൻ യകൂന മുവഹ്ഹിദൻ മുഖ്ലിസൻ, അത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ഈ രാത്രിയിലെ നിസ്കാരവും ഈ തഹജ്ജുദും ഈ നോമ്പും ഇതൊക്കെ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? മുവഹ്ഹിദും മുഖ്ലിസും ആയിരിക്കണം. എന്നിട്ടാണ് മറ്റായത്ത് وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. ലേ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, അല്ല നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ വഹി? നിങ്ങൾ ആരെങ്കിലും ശിർക്ക് വെച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. ബലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാക്കി, ഇത് സൂറത്തു സുമർ 65 കഴിഞ്ഞ ഒരു പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കേണ്ട ആയത്താണ്, ഇതെല്ലാവരും കാണാതെ പഠിക്കാൻ അടുത്തേക്ക് വരുമ്പോൾ. ശിർക്ക് കൊണ്ട് അമല് പൊളിഞ്ഞു പോകുന്നുള്ള ഏതായത്? സൂറത്ത് സുമർ 65. അതിന്റെ ശേഷമുള്ള ആയത്ത് അത് നമ്മൾ പറയാറില്ല സാധാരണ, കൂടി കൂട്ടി പറയണം. ബലില്ലാഹ ഫഅബുദ്, അല്ല അള്ളാഹുവിനെ തന്നെ നീ ആരാധിക്കുക. വകും മിനശാക്കിരീൻ, അവനെ നന്ദി കാണിക്കുന്നവരിൽ നീ ആയിത്തീരുകയും ചെയ്യുക. സൂറത്ത് അസ്സുമർ 65-66 കണ്ടോ. അപ്പോ ശിർക്ക് സംഭവിച്ചാൽ അവരൊക്കെ പൊളിഞ്ഞു പോകും, പിന്നെ നിസ്കരിച്ചിട്ട് നോമ്പിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പിന്നെ വഖാല ജല്ല വഅല ഫീൽ കുഫാർ, കുഫാറുകളെ സത്യനിഷേധികളെ കുറിച്ച് അല്ല പറഞ്ഞു, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാ മൻസൂറ, അവർ പ്രവർത്തിച്ച പ്രവൃത്തികളിലേക്ക് നാം മുന്നിട്ട് ചെന്നു. പരലോകത്തെ, പരലോകത്ത് കുറെ അമലുകളേറ്റ് കാഫിറുകൾ വരും, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, സാധുവിനെ സഹായിച്ചിട്ടുണ്ട്, എത്തിമെ ഒക്കെ ഉണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ട്, വഞ്ചന കാണിക്കാതെ കച്ചവടം ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കാഫറുകൾ വരും. പക്ഷേ ആ അമലുകൾക്ക് വല്ല കൂലിയും കിട്ടുമോ? ഇല്ല. കാരണം ഈമാനല്ല, ഈമാനില്ലാത്തന്റെ അമലുകൾ സ്വീകരിക്കുക. അപ്പൊ പരലോകത്ത് അള്ളാഹു പറയുന്നത് വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ചെയ്ത അമലുകളിലേക്ക് നാം മുന്നിട്ട് ചെല്ലും. എന്നിട്ട് ഫജഅൽനാഹു ഹബാ മൻസൂറ, അതിനെ വിതറപ്പെട്ട ധൂളി പോലെയാക്കും. ധൂളിയായിട്ട് വെതറിയാ പിന്നെ അത് തിരിച്ചെടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങോട്ട് ഒരു തവിട്, തവിടുങ്ങനെ അങ്ങോട്ട് വിതറിയാല് പിന്നെ ആ തവിടിന്റെ കഷ്ണങ്ങൾ ശേഖരിച്ചിട്ട് എന്തിനെങ്കിലും ഉപയോഗപ്പെടുത്താറ്. ഇതുപോലെ അവരെ അമലുകൾക്ക് അള്ളാഹു ഒരു വിലയും കൽപ്പിക്കൂല, അതിനെ പരിഗണിക്കൂല. അതുപോലെയാവും നമ്മളും, നമ്മൾ ഒരുപാട് നിസ്കരിച്ച് നോമ്പ് വെറ്റ് പാവങ്ങളെ സഹായിച്ച് ഏയ് എങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ശിർക്ക് വന്നുപോയാൽ, നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്ക് വന്നുപോയാൽ ഈ അമലുകളെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കും, ധൂളിയായി മാറും. ഫഅലീമുൽ ഇബാദത്തി വ കസ്റത്തുൽ ഇബാദത്തി, ഇബാദത്ത് ധാരാളം ചെയ്യുക, ഇബാദത്ത് വളരെ മഹത്തായ ഇബാദത്താകുക. ഇദാലം തക്കും, മഹത്തായ ഇബാദത്താണല്ലോ നിസ്കാരം നോമ്പൊക്കെ, അതോടൊപ്പം ധാരാളം ചെയ്തിട്ടുണ്ട്. യക്ഷേ ഇദാലം തക്കും അൽ ഇഖ്ലാസ് ഫഇന്ന ഗൈറു മഖ്ബൂല, അള്ളാഹ്ക്ക് മാത്രമായിട്ടില്ലെങ്കിൽ, ഇഖ്ലാസ് ഇല്ലെങ്കിൽ തന്നെ അള്ളാഹ്ക്ക് മാത്രമായിട്ടില്ലെങ്കിൽ, ഗൈറു മഖ്ബൂലത്തിൻ, എന്താർത്ഥം? മഖ്ബൂലിന്റെ ഓപ്പോസിറ്റ് ഗൈറു മഖ്ബൂൽ, അസ്വീകാര്യമാണ്, സ്വീകരിക്കപ്പെടാത്തതാണ്. അള്ളാഹ് എടുക്കലത് സ്വീകാര്യല്ല. കമാ അന്ന റജുല യുസല്ലി സ്വലാത്തൻ അലീമത്തൻ യുതീലു ഫിഹൽ ഖിയാം വയുതീലു ഫിഹർ റുകൂഉ വയുതീലു ഫിഹ സുജൂദ് വയുഹസ്സിനുഹ ജിദ്ദ. ഏതുപോലെ ഒരാൾ നമസ്കരിക്കുന്നു, മഹത്തായ ഒരു നമസ്കാരം, ദീർഘമായി നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്, റുക്കുഅ് നീട്ടുന്നുണ്ട്, സുജൂദ് നീട്ടുന്നുണ്ട്, എല്ലാം നല്ല ഭംഗിയാക്കുന്നുണ്ട്. പക്ഷേ വഖദ് ദഖല ഫിഹാ അലാ ഗൈരി തഹാറ, പക്ഷെ ഒന്നുമില്ലാതെയാണ് നമസ്കരിക്കുന്നത്, കാര്യമുണ്ടോ? ഫഹാദിയ സ്വലാത്തുൻ ഗൈറു മഖ്ബൂലത്തുൻ ബിൽ ഇജ്മാ. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്, അവന്റെ ആ നിസ്കാരം ചെയ്യൂല, അല്ല സ്വീകരിക്കൂല. ലിഅന്ന തഹാറത്ത ശർത്തു സിഹ്ഹത്തി സ്വലാത്ത്, കാരണം ശുദ്ധി ഉണ്ടായിരിക്കുക എന്നത് നമസ്കാരം സഹീഹാകാനുള്ള, നമസ്കാരം സാധുവാകാനുള്ള ഷർത്താണ്. കമാ തഫത ഫി സഹീഹി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദികും ഇദാ അഹദസ ഹത്താ യതവല്ല, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, ഇദാ അഹദസ അയാൾ അശുദ്ധിയുള്ളവനായാൽ, ഹത്താ യതവല്ല വുദു എടുക്കുന്നതുവരെ. അപ്പോൾ വുദു എടുക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളുടെയും നമസ്കാരം സ്വീകരിക്കും. ഒരാൾ കുളിച്ച് കുളിമുറിയിൽ നിന്ന് വൃത്തിയായി വന്നു, സംസ്കരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലാണ്ടേ, ശരീരത്തിലൊരു അശുദ്ധിയില്ല, പക്ഷെ തൊഹാറത്തില്ല, ഭാഷാർത്ഥത്തിൽ നവാഫത്തിന്റെ കാര്യമുണ്ടോ? പറ്റൂല. വഖാല ലാ സ്വലാത്ത ഇല്ലാ ബി തഹൂർ, മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ശുദ്ധീകരണത്തോടു കൂടിയല്ലാതെ നമസ്കാരമേ ഇല്ല. വഹാദ ശർത്തുൻ മുത്തഫഖുൻ അലൈ, ഉണ്ടോ മുത്തഫഖുൻ അലൈ ആയ ശർത്താത്, എന്നാൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ചിട്ടുള്ള ഒരു ശർത്താത്. وهذا تقريب لهذه المسألة العظيمة فإلا فإن شرط الإخلاص والتوحيد لقبول العبادة أعلم من شرط الطهارة لقبول الصلاة അപ്പോൾ മഹത്തായ ഗലി ഗൗരവമേറിയ ഈ വിഷയത്തെ ചുരുക്കി പറഞ്ഞതാണ് ഇപ്പോൾ, കണ്ടോ? കാരണം ഇഖ്ലാസും തൗഹീദും ഇബാദത്ത് സ്വീകരിക്കാനുള്ള ഷർത്താണ് എന്നത്, നമസ്കാരം സ്വീകരിക്കാൻ തഹാറത്ത് ഷർത്ത് എന്ന് പറഞ്ഞതിനേക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ്. നിസ്കാരം സ്വീകരിക്കാൻ തഹാറത്ത് ശുദ്ധീകരണം ഷർത്ത് എന്ന് പറഞ്ഞതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയമാണെന്ത്? ഇഖ്ലാസ് വേണം, തൗഹീദ് വേണം, ഇബാദത്ത് സ്വീകരിക്കാൻ എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. ലിഅന്നഹു ഇദാ സല്ലാ മുഹദിസൻ മുതഅമ്മിദൻ ഫഇന്ന ഫീ തക്ഫീരി ഖിലാഫൻ ബൈന അഹ്ലിൽ ഇൽമി, കാരണം ഒരാള് കരുതി കൂട്ടി ഒന്നുമില്ല നിസ്കരിച്ചു, ഏയ് എന്നാൽ അയാൾ കാഫിറായി പോകുമോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏ ചില ആളൊന്നും കാഫിറാകൊന്നുമില്ല, പക്ഷെ അവൻ്റെ ആ നിസ്കാരം മുണ്ടിയെന്ന് മടക്കി വേറെ നിസ്കരിക്കാൻ അല്ല സ്വീകരിക്കില്ല എന്നുള്ള അവനോട് കാഫിറാകൊന്നുമില്ല. പക്ഷെ വമ്മ ഇതാ അബദല്ലാഹ മുശ്രിക്കൻ, ഒരാൾ ശിർക്ക് ചെയ്യുന്നവനായിക്കൊണ്ട് ശിർക്കൻ വിശ്വാസത്തോട് അല്ലാഹ് ഇബാദത്ത് എടുത്താലോ, ഫൈനഹു ബിൽ ഇജ്മാ ലൈസ മഖ്ബൂലല്ല ഇബാദ, അയാളെ ഇബാദത്ത് സ്വീകാര്യമല്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസമല്ല, ഇജ്മാ ആണ്. ആ സമീകരണം മനസ്സിലായില്ലേ? ഷേഖ് അവറുകൾ ഇവിടെപ്പോ തൗഹീദ് ഇല്ലാത്തവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാ തൊഹാറത്തില്ലാത്തവന്റെ നിസ്കാരം സ്വീകരിക്കാത്ത പോലെ. അപ്പൊ കരുതി കൂട്ടിയ ഒരാൾ ഒന്നുമില്ല നിസ്കരിച്ചാൽ ഓൻ നിസ്കാരം അല്ല, ഓൻ പിന്നെ കാഫിറാവോ അല്ലേ? അഭിപ്രായ വ്യത്യാസമുണ്ട്. കാഫിറാവെന്ന് പറഞ്ഞാലും ഉണ്ട്, ഏഹ് ആ കാഫിറാകൊന്നുമില്ല, പക്ഷെ അവന്റെ നിസ്കാരം എന്നെ അത് അവൻ ചെയ്ത വലിയ തെറ്റാണ്, അള്ളാഹനെ പരിഹസിച്ചതാണ്, ഏഹ് എന്നൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞാലും ഉണ്ട്, കണ്ടോ? അതേസമയത്ത് ശിർക്കുള്ളവനായിക്കൊണ്ട് ശിർക്കൻ വിശ്വാസത്തോടെ അള്ളാഹ് ഇബാദത്ത് എടുത്താൽ അയാളെ ഇബാദത്ത് അല്ല സ്വീകരിക്കൂല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവും ഇജ്മാ ഉള്ള വിഷയമാണ്. വബിൽ ഇജ്മാഇഹു വകാഫിറുൻ, അല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തവൻ ശിർക്ക് പ്രവർത്തിച്ചവൻ വിശ്വസിച്ചവൻ കാഫിറാണ് ഇജ്മാ. ലിയാനു വശറക ബില്ലാഹി അശ്ശിർക അക്ബർ, കാരണം അയാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തു, വലിയ ശിർക്ക് തന്നെ, ചെറിയ ശിർക്ക് വേറെ ഉണ്ട് അല്ലേ, അതുകൊണ്ട് എന്താവില്ല ഇസ്ലാമെന്ന് പുറത്തു പോവില്ല. കുറ്റം വലിയ കുറ്റം തന്നെയാണ്, വൻപാപത്തെക്കാളും വലിയ കുറ്റമാണെന്ത് ചെറിയ ശിർക്ക്. ഇപ്പൊ ഏലസ് അല്ലാത്തതുകൊണ്ട് സത്യം ചെയ്തതൊക്കെ ഇപ്പോ ഷിർക്കുൻ അസ്ഹറായിട്ട് റിയാ ഇതൊക്കെ ഷിർക്കിന് അസ്ഹറായിട്ട് തന്നെയാണ്. ഷിർക്ക് അസ്ഹറായതുകൊണ്ട് ചെറിയ വീടിയൽച്ച് കുറ്റാന്ന് കേൾക്കണ്ട, വൻപാപങ്ങളെക്കാൾ വലിയ കുറ്റം, കാരണം സംഗതി ഷിർക്കാണല്ലോ ഏതായാലും. പക്ഷെ മില്ലത്തൊന്ന് പുറത്തു പോവില്ല, അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന് പുറത്തു പോവില്ല, അഹ്ലുൽ ഖിബ്ലയിൽ ഉണ്ടാവും. പക്ഷെ ഷിർക്ക് ചെയ്താൽ അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന് പുറത്തു പോവും, കാഫിറാവും. മനസ്സിലായില്ലേ? ഇനി പകൽ കിബിൽ പറഞ്ഞേ മനസ്സിലാവുമല്ലോ. അല്ലദീ ലാ യഖ്ബലു മഅഹു അമൻ ഇദാ തഖററ ദാലിക ഫഇന്ന ഹാദൽ അസ്ല യജ്അലുൽ മർഅ യഖാഫ് വയഫ്റഹ്. ഇത് നിനക്ക് ശരിക്കും മനസ്സിലായാൽ, ഇത് ഉറപ്പിച്ചാൽ, ഇതുങ്ങളെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അടിസ്ഥാനം, അത് ഒരു വ്യക്തിക്ക് ഈ അടിസ്ഥാനം ഒരാളെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പേടിയുണ്ടാകും, അതേസമയം ആഹ്ലാദം ഉണ്ടാവും. യഹാഫുമിനെ ഷിർക്കി, എന്താ പേടി? ഷിർക്കിനെ കുറിച്ച് എപ്പോഴും പേടി ഉണ്ടാവും, എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ വിശ്വാസമോ ഷിർക്ക് വരുന്നുണ്ട് റബ്ബേ എന്നുള്ള പേടി ജാഗ്രത ഉണ്ടാവും. വയഹാഫ് അന്യക്കുന മിൻ അഹ്ലിഹി, ഞാൻ ഷിർക്കിന്റെ ആളിൽ പൊട്ടുപോകുമോ എന്നുള്ള പേടി അല്ലേ. അതുകൊണ്ടാണല്ലോ ആയിഷ എന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, റിയാഇനെ പറ്റി റസൂല് പറഞ്ഞു, ചെറിയ ഷിർക്കിനെ പറ്റി, അതിങ്ങനെ ഉറുമ്പ് ഇരുട്ടത്തി അഴഞ്ഞു വരുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് വരുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എങ്ങനെ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയ, കാണൂല്ലോ, അറിയാതെ രഹസ്യമായിട്ട് ഒന്ന് കയറണല്ലേ. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അന്നുശ്രിക ബിക ശൈഅൻ അലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. പഠിച്ചിട്ടുണ്ടോ ശിർക്കുന്ന രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന? പഠിക്കണം, എഴുതി വാങ്ങണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, ശിർക്കിന്റെ ചെറുതും വലുതുമായ മുഴുവൻ ഇനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. എപ്പോഴാ പറഞ്ഞത്? സന്ദർഭം പറയാം. റിയാഇനെ പറ്റി എന്താ റസൂൽ പറഞ്ഞത്? ഉറുമ്പ് ഇരുട്ടത്തെ അഴിഞ്ഞു വരുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് ഷിർക്കിൽ അസ്ഗർ, ഷിർക്ക് കടന്നു വരും. അത് റിയാഇനെ പറ്റി പറഞ്ഞേ. അപ്പൊ സാഹിബുകൾ എന്ത് ചോദിച്ചു? കൈഫന തഖീഹി, ഞങ്ങൾക്ക് എങ്ങനെ അത് എന്നെ സൂക്ഷിക്കാൻ കഴിയും, ഞങ്ങൾ അറിയില്ലല്ലോ. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു, മിൻ അന്നുശ്രിക ബിക ശൈഅൻ അലമുഹു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നിൽ വല്ലതും പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു, ഞങ്ങൾ അറിയാതെ ശിർക്ക് പറ്റുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യുന്നു? പാപമോചനം തേടുകയും ചെയ്യുന്നു. അറിയില്ലല്ലേ, എഴുതരണോ? അത് ഒരാൾ പറയുമ്പോ അഊദു ബിക എന്ന് പറയാം, അല്ലാഹു മിന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അലമു, മിൻ അൻ ഉശ്രിക ബിക എന്നുണ്ട്, മിൻ മിൻ അന്നില്ലാത്ത ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. മിന്നില്ലാതില്ല, അൻ ഉശ്രിക ബിക എന്ന് പറഞ്ഞാലും ശരിയാണ്. അല്ലാഹു മിന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വാസ്തഫിർക ലിമാ ലാ അലം, അങ്ങനെയുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനകൾ പഠിക്കണം, അത് ചോദിച്ചിട്ട് നിങ്ങൾ നാളെ എഴുതിക്കൊണ്ടുവരണം, ഇപ്പൊ സമയമില്ല. ഇനി അപ്പൊ പേടിക്കും. അപ്പൊ ഈ അസല് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പേടിയുണ്ടാകും, പിന്നെ സന്തോഷമാണ്. പേടി എന്തിനെ പറ്റിയാണ്? ഷിർക്കിനെ പറ്റി പേടിക്കും, ഷിർക്കിന്റെ ആളുകളിൽ ഉൾപ്പെടുന്നതിനും പേടിക്കും. വയഫ്രഹു അൻജഅലഹുല്ലാഹു ജല്ല വഅല മിൻ അഹ്ലി തൗഹീദ്, ഓ അല്ലാഹു തന്നെ തൗഹീദിന്റെ ആളുകളിൽ ആക്കിയല്ലോ എന്നതിൽ അയാൾ സന്തോഷിക്കും. وفرحه بان جعله الله من نهر التوحيد يوجب شكر ذلك والمحافظه عليه. ഹേയ്, തൗഹീദിലാകാൻ സാധിക്ക, ഈ ശിർക്കിലും ഖുറാഫാത്തിലും കെട്ട് കിടക്കുന്ന മനുഷ്യന്മാരല്ലേ, നേർച്ചന്റെ അവിടെയൊക്കെ പോയിട്ട് ആളുകൾ ഇങ്ങനെ കാട്ടുന്നത് കാണുമ്പോ നമുക്ക് സഹതാപാത്തൊന്നുമില്ല. പാവപ്പെട്ട മനുഷ്യന്മാർ, ഇതൊക്കെ പുണ്യാന്ന് വിചാരിച്ചല്ല റബ്ബേ ചെയ്യുന്നത്. ഈ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ വൈദറ്റിക്കാണല്ലോ അല്ലേ, ജനങ്ങളോട് സഹതാപവും മുസ്ലിയാക്കന്മാരോട് ദേഷ്യം നമുക്ക് തോന്നുകയാണ് അല്ലേ. ആ അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമ്മളിന്ന് രക്ഷപ്പെട്ടല്ലോ അൽഹംദുലില്ലാ അല്ലേ, ഇങ്ങനെ കായ്പ് വരുന്നല്ലേ നമ്മള്, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ എന്നല്ലേ, അത് ആ ഒരു സന്തോഷം ഉണ്ടാവും ഈ ഒരു അടിസ്ഥാനം മനസ്സിലായാൽ. വഫറഹു ബി അൻ ജഅലഹുല്ലാഹു മിൻ അഹ്ലി തൗഹീദ് യൂജിബ് ശുക്ര ദാലിക, അല്ലാഹു എന്നെ തൗഹീദിന്റെ ആളാക്കിയല്ലോ എന്നതിലുള്ള സന്തോഷം, അതിന് ശുക്ർ കാണിക്കാൻ അയാളെ നിർബന്ധിക്കും. വൽ മുഹാഫളത അലൈഹി, മാത്രമല്ല തൗഹീദ് കാത്തു രക്ഷിക്കാൻ, തൗഹീദ് മുറുകെ പിടിക്കാൻ, അതൊന്ന് വേറിട്ട് പോകാതിരിക്കാൻ, അതും എന്താക്കും, അതിനെയും അത് നിർബന്ധാക്കും ആ സന്തോഷം. ഞാൻ തൗഹീദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അമിതമായി ആഹ്ലാദിച്ചിട്ട് ആ എനിക്കൊന്നും ഇനി ശിർക്കിനെ പേടിയില്ലോ എന്ന് പറഞ്ഞ നടക്കല്ല, ശിർക്കിനെ പേടിക്കും വേണം, തൗഹീദിൽ ആക്കിയതിന് നന്ദി കാണിക്കും വേണം. അതിനുള്ള നന്ദിയാണ് എന്ത്? ആ തൗഹീദ് കാത്തുരക്ഷിക്കുക, മുറുകെ പിടിക്കുക, ശിർക്ക് വരുന്ന വഴികളൊക്കെ അടക്കുക. മനസ്സിലായില്ലേ? വഖൗഫുഹു വഹർബുഹു മിന്നക്കുന മിൻ അഹ്ലി ശിർക്കി ഔ യഅതിഹു ബഅദു ശിർക്ക്, ശിർക്കിന്റെ ആളായി പോകുന്നതിൽ നിന്നും തന്നിലേക്ക് ശിർക്ക് വരുന്നതിൽ നിന്നും പേടിച്ചോടുക, ഭയപ്പെടുക എന്നത് യജ്അലുഹു ദാഇമൽ ഹദർ, ആ ഒരു പേടി ഉണ്ടാവുമ്പോൾ എപ്പോഴും എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കും അയാൾ. അൻയഅതരിയ ഇബാദത്തഹു ഔ അഖീദത്തഹു ഔ അഖ്വാലഹു ശൈഉ മിന ശിർക്കിയാത്, തന്റെ ഇബാദത്തിലോ തന്റെ അഖീദയിലോ തന്റെ വാക്കുകളിലോ എന്തെങ്കിലും ശിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചയാൾ ദാഇമൽ ഹദർ, എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കും. അപ്പൊ ഒരു മുഹിദ് ഒരിക്കലും ശിർക്കിനെ പേടിക്കൂല എന്ന് മുസ്ലിയാക്കന്മാർ ഇപ്പൊ അതാ പറഞ്ഞു പഠിപ്പിക്കണേ, എന്റെ ഉമ്മത്തിൽ ശിർക്ക് വരൂല എന്ന് റസൂല് പറഞ്ഞു. ഏ പല തെറ്റുകളെയും പേടിക്കണമെന്ന് പറഞ്ഞ റസൂൽ ശിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നോക്കി നിങ്ങള്, അത്ര ഗൗരവാണ്. അപ്പൊ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് ശരിയല്ല, ശിർക്കിനെ പേടിക്കന്നെയാണ് ഒരു മുഅ്മിന് വേണ്ടത്. ലിഅന്ന ശിർക്കിയാത്തി ഇദാ കാനത്ത് മിന ശിർക്കിൽ അക്ബർ ഫഇന്നഹാ മുഹ്ബിതതുൽ അമൽ, കാരണം ശിർക്ക് വലിയ ശിർക്കാണെങ്കിൽ അത് അമലുകളെയൊക്കെ നശിപ്പിക്കും. മാത്രമല്ല മില്ലത്തുനിന്ന് പുറത്താവും, നമ്മളെ അഹ്ലുൽ ഖിബ്ലിയിൽ നിന്ന് പുറത്തായിപ്പോവും. വൈദാ കാനത്ത് മിനസ്, പിന്നെ നമ്മളെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. നമ്മളെ സ്വത്ത് നമ്മളെ ഉപ്പാക്ക് പറ്റൂല, മുസ്ലിമായ വാപ്പാക്ക് നമ്മളെ സ്വത്ത് കിട്ടൂല, വാപ്പാന സ്വത്ത് നമുക്കും കിട്ടൂല, അത്ര കാഫറായി പോവും നമ്മള്. വൈദാ കാനത്ത് മിനസ് ശിർക്കിൽ അസ്ഗർ, ചെറിയ ശിർക്കാണെങ്കിലോ ഫൈന അഅലമു മിനൽ ബിദഅി വൽ മആസിയൽ മുഖ്തലിഫ, ചെറിയ ശിർക്കാണെങ്കിലും ബിദഅത്തുകളെക്കാളും വലിയ ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, ആ തെറ്റുകളെക്കാളും ഒക്കെ വലുതാണ്, ഗൗരവമുള്ളതാണ്. ശിർക്ക് അസ്ഗർ പോലും ബിദഅത്തിനേക്കാൾ ഗൗരവമാണ്, പിന്നെ വലിയ കുറ്റങ്ങളെക്കാളും ഗൗരവമാണ്. അനി മിൻ ഹൈതുൽ ജിൻസ്, അതിന്റെ ഇനം, ആ ഇനം നോക്കുമ്പോൾ അങ്ങനെയാണ്. വഹദാല ശക്കയജ അൽ മർഅ അൽ ഖായിഫ റാജി അൽ ഫരിഹ ബിത്തൗഹീദ് അൽ ഖായിഫ മിന ശിർക്ക് യജ്അലുഹു യത്രബു ഹാദിൽ ഖവാഇദ് അല്ലതി തജ്അലുഹു ഫി യഖീൻ മിൻ അംരിഹി. സംശയമില്ല ഇങ്ങനെ ശിർക്കിനെ പേടിക്കുക, അതേസമയം തൗഹീദിനെ സംബന്ധിച്ച് തൗഹീദിലായതിൽ സന്തോഷിക്കുക, തൗഹീദ് കൊണ്ട് സന്തോഷിക്കുകയും ശിർക്കിനെ പേടിക്കുകയും ചെയ്യുന്ന, പേടിയുണ്ട് പ്രതീക്ഷയുണ്ട് അല്ലേ, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഖായിദകളെ അയാൾ അന്വേഷിക്കും. കാരണം അയാൾക്ക് യഖീനാകണം, തൗഹീദും ശിർക്കും അയാൾക്ക് യഖീനായി കിട്ടാൻ വേണ്ടി ഈ ഖായിദകളെ അയാൾ അന്വേഷിക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? ഈ ഖായിദ പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താ? ശിർക്കിന്ന് രക്ഷപ്പെടുക, തൗഹീദ് മുറുകെ പിടിക്കുക. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ ഖായിദകൾ എന്ത് ചെയ്യണം? പഠിക്കുക തന്നെ വേണം. വത്തൗഹീദു വശ്ശിർക്കു ഫീ ദഅവത്തിൽ ഇമാമിൽ മുസ്ലിഹി റഹിമഹുല്ലാ ലിമൻ തഅവ്വലഹു ഖദ് യകൂനു മഅഹു ശൈഉ മിന തറദ്ദുദി അവിശക്ക് ഫീ സിഹ്ഹത്തി മാ ജാഅ ബിഹി ശൈഖു മിൻ ജിഹത്തി തഖ്രീരിൽ മസാഇൽ വമിൻ ജിഹത്തിൽ ഹുക്മി അലാ അഹ്ലിൽ ശിർക്കി വൽ ഇശ്രാക് ലിഅന്നൽ മസ്അലത അളീമ. ഇപ്പോ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ മുസ്ലിഹ്, മുസ്ലിഹ് എന്താ? പരിഷ്കർത്താവ് അല്ലേ, മുജദ്ദിദ്. മുസ്ലിഹ് എന്ന നന്നാക്കി തീർക്കുന്ന ആള്, പരിഷ്കരിക്കുന്ന ആള്, ഇസ്ലാഹ് എന്ന് വന്നതാണ്. അസ്ലഹ യുസ്ലി ഇസ്ലാഹ് എന്നാണ് മുസ്ലിഹ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ തൗഹീദും ശിർക്കിനുമുള്ള അദ്ദേഹത്തിന്റെ ദാവത്തിനെ പറ്റി ചിന്തിച്ചാല് ചില ആളുകൾക്കൊക്കെ ശൈഖ പറഞ്ഞത് അങ്ങനെ സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടായേക്കാം. മാത്രമല്ല ശിർക്കിന്റെ ആളുകളെ പറ്റിയൊക്കെ അങ്ങനെ മുശ്രിക്കാണ് കാഫിറാണെന്നൊക്കെ അങ്ങനെ നമുക്കവിടെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം ഉണ്ടായേക്കാം. കാരണം എന്താ, ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണിത്. കാരണം യഖൂൻ അഹദു മിമ്മ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ വ യുസല്ലി വ യുസക്കി വ യസൂമു വ യഹജ്ജു വ യതഅബ്ബദു വ യകൂനു മിൻഹൽ ഇബാദാത്തിൽ അളീമ വ മിൻ അഹലി സ്വലാഹ അസ്മാ യഅതഖദുന്നാസ് സുമ്മ യുഖാലു ഇന്ന അമലഹു അല്ലദി അമലഹു മിന ശിർക്കിയാത്. കാരണം ഗൗരവമുള്ള വിഷയം. കാരണം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുകയും നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, വലിയ വലിയ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരാളാകും, ആളുകളെ ദൃഷ്ടിയിൽ നല്ലൊരു മനുഷ്യനായ ആള് അല്ലേ എന്ന് പറയുന്ന ഒരാളെ പറ്റി നമ്മൾ പറയാണ് അയാൾ അപ്പാ അമൽ ശിർക്കാണ്. അപ്പൊ ഗൗരവമുള്ള വിഷയമല്ലേ? എന്തെങ്കിൽ ഈ പറഞ്ഞ് അഞ്ചകത്ത് നിസ്കരിക്കണേ, സുന്നത്തുകൾ കൂടി നിസ്കരിക്കണേ, സുന്നത്ത് നോമ്പ് നോൽക്കണേ, കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്ത ആചാരെ പറ്റി എങ്ങളിപ്പറിയണേ, അയാൾ ശിർക്കിന്റെ ആളാണ്. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ്, മനസ്സിലായില്ലേ? ആളെ ദൃഷ്ടിയിലാൾ നല്ല ആളാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇത് ഈ കായിദകൾ ഇന്നഹു ലമ്മാ ലം യക്ഫുർ ബിത്താഗൂതി ഫയകൂനു അമലുഹു ഹാദാ കലാശൈ, അയാൾ താഗൂത്തിനെ അള്ളാഹുവിന് ഓർമ്മ ആരാധിക്കപ്പെടുന്നതിനെയൊന്നും അയാൾ യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ അയാൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഈ പ്രവൃത്തിയൊക്കെ ഒന്നുമല്ലാത്ത ലാശൈ, ലാശൈ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത പോലെ. ഹാദാ അംറുന അദീം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. വശാഖുൻ അലൻ നുഫൂസി അൻ തഖബലഹു, ഇത് സ്വീകരിക്കാൻ മനുഷ്യന്മാരെ മനസ്സുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവോ. അത് ശിർക്കാണ്, അയാൾ ശിർക്കിന്റെ ആളാണ്. നിങ്ങളെ സംഗതിയൊക്കെ ശരി, ഈ ആചാര്യ അഞ്ചു നേരം സൂബയ്ക്കൊക്കെ നേരത്തെ ഇയാള് ശിർക്കിന്റെ ആളാണ്, കൃത്യ ചക്കാത്തൊക്കെ നോക്കുമ്പോ ഈ മനുഷ്യനോ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് സ്വീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. ഫറുബ്ബ മാത്രമല്ല ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ ശിർക്കിലകപ്പെടുക എന്നാണ് റുബ്ബമാ താദവ ബാലുന്നാസ് അന്യക്കുണ ഉലായിക്കവനും ശരിക്കും ജനങ്ങൾ കണ്ണിൽ വലിയ ഗൗരവമുള്ളതായി തോന്നി. എന്തായി പറയണത്, ഇവരൊക്കെ ശിർക്കിലാകേ എന്ന് തോന്നിപ്പോ. വഹാദിൽ ഖവാഇദുൽ തഅ്സീൽ ഹാദിൽ മസ്അലത്തിൽ അലീമ വയ അന്നൽ അംറ യുൻദറു ഫീഹി ഇലാ ഹഖില്ല. അതുകൊണ്ട് ഈ ഖാഇദകൾ ഈ ഗൗരവമേറിയ വിഷയത്തെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതാണ്. തഹ്സീൽ, തഹ്സീൽ എന്ന അസ്ലിയായിട്ട് ഉറപ്പിക്കുക, അടിത്തറ ഉറപ്പിക്കാനുള്ളതാണ്. വഹി അന്നൽ അംറ യുൻദറു ഫീഹി ഇലാ ഹഖില്ല وانما اتى الخلل من جهه نظر الناس الى حق المخلوق الى واقع المخلوق ولكنه نظر الى حق الله جل وعلا الذي خلق الانسان فسواه وعدله اللهവിന്റെ ഹഖുമായി ബന്ധപ്പെടുത്തി നോക്കണം, ചിന്തിച്ചു നോക്കണം. ഇവിടെ അല്ലാത്തവൻ ആരാധിക്കുന്ന യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അല്ലാഹ് അവകാശപ്പെട്ടതിനെ സൃഷ്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അവകാശവുമായി ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ജനങ്ങൾ അവകാശവുമായി ജനങ്ങൾക്ക് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളുമായി ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കത് അത്ര ഗൗരവം തോന്നൂല. അല്ലാഹ് എന്ന് പറഞ്ഞ ആരാണ്? അല്ലാദി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. ഫസവ്വാഹു അദലഹു, അവനെ ശരിപ്പെടുത്തി. വേണ്ട കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണു വെച്ച്, കൈ വെക്കേണ്ടടുത്ത് കൈ വെച്ച്, അല്ലേ, ഇങ്ങോട്ട് മടങ്ങേണ്ടടുത്ത് ഇങ്ങോട്ട് തന്നെ മടങ്ങി, അങ്ങോട്ട് അങ്ങനെ കൃത്യമാക്കി നല്ല രീതിയിൽ സൃഷ്ടിച്ചു. വല്ലതീ ഖലഖ സമാവാതി അലാ ഹാദിൻ നഹ്വിൽ അജീം, അത്ഭുതകരമായ രീതിയിൽ ആകാശങ്ങൾ, ഏഴാകാശം അല്ലേ പടച്ചു ഒരു തൂണുമില്ലാതെ. വഹാദിൽ അർദ്, ഈ ഭൂമിയെ പടച്ചു. വഖാമത് ദലായിൽ അലാ വഹദാനിയതി ഫീ റുബൂബിയതിഹി, ഇത് സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നൊക്കെ അവൻ മാത്രമാണ് എന്നതിന് ധാരാളം തെളിവുകൾ അവൻ നിരത്തി സ്ഥാപിച്ചു. ഇങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിന്റെ അവകാശത്തിലേക്ക് നാം ഇതിനെ ചേർത്ത് ചിന്തിച്ചാൽ, വജഅല ദാലിക ഫി നഫ്സി, കണ്ടോ ദലായിലുകൾ, തെളിവുകൾ അവന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ തെളിവുകളുണ്ട്. അള്ളാഹു അല്ലാണ്ട് എന്നുള്ള തെളിവുകൾ, അവന്റെ റബ്ബാണ് എന്നുള്ള തെളിവുകൾ. വഫിൽ ആഫാഖും, ചക്രവാളങ്ങളിൽ മൊത്തമുണ്ട്. വഫിമ ഹൗലു, അവന് ചുറ്റുമുള്ള പലതിലുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത അള്ളാഹു, യജ്അലു അന്നഹു ലാ ഹുജ്ജത്ത ലിമുശ്രികീന അല്ലാഹി ജല്ല വഅല, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ, അള്ളാഹിനെ പറ്റി നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവന് അള്ളാഹ്ക്കെതിരിൽ ഒരു തെളിവുമില്ല എന്ന് അയാൾക്ക് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ, വലാഖിന്ന സുബ്ഹാനതല ബഅസ റസൂല റഹ്മതൻ ലിഖാമത്തിൽ ഹുജ്ജ വലിഇലാനിൻ നദീർ, അള്ളാഹു സുബ്ഹാനതല റസൂലുകൾ അയച്ചത് നമുക്കൊരു കാരുണ്യമാണ് എന്ന നിലക്കാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് സ്ഥാപിക്കാനാണ്. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞോ നാളെ ചോദിക്കുമ്പോൾ, ഇല്ല പഠിച്ചവനെ നീ അറിയിച്ചിരുന്നില്ല എന്ന് നമുക്ക് അങ്ങോട്ട് ലക്ഷ്യം പറയാൻ സാധിക്കാതിരിക്കാനാണ് റസൂലുകളെ അയച്ച്. മനസ്സിലായില്ലേ? വലിയ ഇലാനിൻ നദീർ, മുന്നറിയിപ്പുകാരൻ അയച്ചിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്താൻ. ലൈനീലക്കും നദീറും മുബീൻ, ഞാനിതാ നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനാണ്. അപ്പൊ നാളെ പരലോകത്തിച്ചൊരു പഠിച്ചവനെ, ഇങ്ങനെ സ്വർഗമുണ്ടോ, ഇങ്ങനെ നരകമുണ്ടോ, ഇത് ചെറുക്കാണോ, ഇതൊക്കെ നേരത്തെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങളതൊക്കെ ജീവിക്കൂലായിരുന്നോ എന്ന് അങ്ങോട്ട് പറയാൻ ഇടവരരുത്. അതിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്, അതിനാണ് പ്രവാചകന്മാരെ നബിമാരെ നിയോഗിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഗൗരവമുള്ള ഈ വിഷയം അത് ശരിക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയാണ് ഈ നാല് കായിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സാരി അലി ശേഖന്റെ ഷെറഹ് ഞാൻ വിടാതെ വായിക്കുന്നത്, കുറച്ച് സ്പീഡ് വായിക്കുകയാണെങ്കിൽ പോലും അതിന് ആശയങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു മഹത്തായ ഒരു വിശദീകരണമാണിത്. മനസ്സിലായില്ലേ? അല്ലേ അല്ലേ? അദ്ദേഹത്തിന്റെ വിശദീകരണം വളരെ തലനാരിഴിയ വിശദീകരണം, മാഷാ അല്ലാ. അപ്പൊ ആ അടുത്തൊന്ന് വായിച്ചാട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കായിക തുടങ്ങണം. ആ അതിന്റെ ബാക്കിയുണ്ട്. ഫൈദാ അറഫ്ത അന്ന ശിർക ഇദാ ഖാലത്തൽ ഇബാദത أفسدها وأحبط العمل وصار صاحبه من الخالدين في النار عرفت أن أهم ما عليك معرفة ذلك لعل الله أن يخلصك من هذه الشبكة وهي الشرك بالله الذي قال الله تعالى فيه إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء النساء 48 وذلك بمعرفة أربع قواعد ذكره الله تعالى في كتابه നേരത്തെ പറഞ്ഞു ഓർമ്മണ്ടല്ലോ അല്ലേ? അല്ലാ അവൻ ഇബാദത്ത് എടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയാൽ ഇബാദത്ത് ഇബാദത്താകണമെങ്കിൽ തൗഹീദ് വേണം, ഇതുപോലെ തഹാറത്ത് അല്ല സലാത്ത് സലാത്താകണമെങ്കിൽ തഹാറത്ത് വേണമെന്ന് പറഞ്ഞതുപോലെ ശിർക്ക് ഇബാദത്തിലുണ്ടായാൽ ആ ഇബാദത്ത് ദുഷിച്ചു അല്ലേ, കേടുവന്നു. ഏതുപോലെ അശുദ്ധി ബാധിച്ചാൽ വലു കേടുവരുന്നത് പോലെ. ഫൈദ അറഫ നിസ്കാരം കേടുവരുന്ന പോലെ. ഫൈദ അറഫ്ത അന്ന ശിർക്ക ഇദ ഖാലത്തൽ ഇബാദത്ത. ഫൈദ അറഫ്ത നേരത്തെ പറഞ്ഞ വാക്കാണ്, നീ നീ മനസ്സിലാക്കിയാൽ. യാംജദ് ഫൈനകന്ത് ആ പറ, നീ മനസ്സിലാക്കിയാൽ അന്ന ശിർക്ക തീർച്ചയായും ശിർക്ക് ഇദാ ഖാലത്തൽ ഇബാദത്ത, ദ ഖാലത്ത കൂടിക്കലരുക. നേരത്തെ ദഖല എന്ന് പറഞ്ഞില്ലേ, എന്നെ മറ്റൊരു വാക്കാ മുഖാലത്ത്, ഇഖ്തിലാത്ത് ആണും പെണ്ണും കൂടിക്കലരുന്ന ഇഖ്തിലാത്ത് അറിയില്ലേ, മുഖാലത്തത്ത് കൂടിക്കലരുക. ഇബാദത്ത് ഇതാ ശിർക്ക് ഇതാ ഖാലത്തൽ ഇബാദത്ത, ഇബാദത്തിനോട് കൂടിക്കലർന്നാൽ അഫ്സദഹ ആ ഇബാദത്തിനെ ദുഷിപ്പിക്കും, ഇബാദത്തിനെ ദുഷിപ്പിക്കും. വഅഹ്ബത അൽ അമൽ അമലുകളെ അത് പൊളിച്ചു കളയും. അഹ്ബത പൊളിക്കും, ഹബത പൊളിയ അഹ്ബത പൊളിക്കുക, നിഷ്ഫലാക്കുന്നു. എഴുതി ചൊളിയും, എത്ര വാക്ക് വന്നു പോയില്, ഖാലത്ത വന്നു, അഫ്സദ പിന്നെ ഫസദന്റെ ഫസദ തകരാറിലായി, അഫ്സദ തകരാറിലാക്കി. അതുപോലെ ഹബത്ത പൊളിഞ്ഞു, അഹ്ബത പൊളിച്ചു. ഇല്ലെ അഹ്ബത്ത് തന്നെ അമലുക്കാൻ നേരത്തല്ലേ, ആ അഹ്ബത്ത് അങ്ങനെ അത് വരിക. അപ്പൊ ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറത്താക്കി. അറബിന്റെ പ്രയോഗം അങ്ങനെയാണ്, അഫ്അലവസിന്, അഫ്അലവസിന് എന്ന ഒരു ഒന്നുകൂടി അങ്ങോട്ട് കടന്നു വിട്ടുള്ളത്. ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു, അദ്ഖിൽ അദ്ഖിൽ ഉള്ളോട്ട് കടത്ത് എന്ന് പറയില്ലേ, ആ അഖ്രിജ് അഖ്രിജ് പുറത്താക്ക് പുറത്താക്ക്. ആ അപ്പൊ ഖറജ അഖ്റജ, ദഖല അദ്ഖല, ജലസ ഇരുന്നു, അജലസ ഇരുത്തി, ഖാമ നിന്നു, അഖാമ നിർത്തി. അറബി പഠിക്കുമ്പോൾ അതാണ്. അപ്പൊ അഫ്സദ ഫസദ തകരാറായി, അഫ്സദ തകരാറാക്കി, ഹബത്ത പൊളിഞ്ഞു, അഹബത്ത പൊളിച്ചു. മനസ്സിലല്ലേ, എന്ന് വെച്ചാ വരി, ഫൈദ അറഫ്ത അന്ന ശിർക്ക, നീ മനസ്സിലാക്കിയാൽ അന്ന ശിർക്ക ശിർക്ക് ഇദാ ഖാലത്തൽ ഇബാദത, അത് ഇബാദത്തിനോട് കൂടി കലർന്നാൽ, ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ എന്നർത്ഥം എന്താണ്ടാകുക, അഫ്സദ ഹാ ശിർക്ക് അതിനെ അഫ്സദ അത് ശിർക്ക് നശിപ്പിക്കും. ഹാ ഹാന്ന അതിനെ ഏതിനെ, ഇബാദത്തിനെ. ഇബാദത്ത് സ്ത്രീലിംഗായതുകൊണ്ട് ഹാ പറഞ്ഞത്, പുല്ലിംഗാണെങ്കിൽ ഹൂ എന്നറിയാം. ശിർക്ക് ഇബാദത്തിനോട് ചേർന്നാൽ അതിനെ അത് നശിപ്പിക്കും. വഅഹ്ബത അൽ അമല മാത്രമല്ല അവന്റെ അമലുകളെ അത് പൊളിച്ചു കളി നിഷ്ഫലാക്കും, കൂലില്ലാതാക്കും. വസാറ സാഹിബുഹു മിനൽ ഖാലിദീന ഫിന്നാർ, മാത്രമല്ല സാഹിബുഹു എന്നാണ് സാഹിബു ശിർക്ക്, ശിർക്ക് ചെയ്തവൻ ശിർക്കിലകപ്പെട്ടവൻ ആയിത്തീരും, സാറ ആയിത്തീരും, സാറയസീറും ആയിത്തീരും. എന്തായിത്തീരും, മിനൽ ഖാലിദീന ഫിന്നാർ, നരകത്തിൽ സ്ഥിരവാസികളിൽ പെട്ടുപോകും. നരകത്തിൽ എന്നെന്നും കടക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരും. ഖാലിദീൻ അതറിഞ്ഞല്ലേ, സാറ ആയിത്തീരുക. ആ ഖാലിദീൻ ശാശ്വതരായിരിക്ക, എന്നുമെന്നും ആ നിത്യവാസികളായിരിക്ക. ഖാലിദുൻ ഖാലിദാനി ഖാലിദീന ഖാലിദൂന. വസാറ സാഹിബുഹു, സാഹിബ് എന്ന സാഹിബ് എന്ന അതിന്റെ ആള്, ഏത് കാര്യം സാഹിബ് ഷിർക്ക്, ഷിർക്കിന്റെ ആള്, സാഹിബുൽ അമൽ തൊഴിലാളി, തൊഴിലിന്റെ ആള്, തൊഴിലുടമ, സാഹിബുൽ കിതാബ് പുസ്തകത്തിന്റെ ഉടമ, സാഹിബുൽ ഹവ ഹവന്റെ ആള്. ആ ഏതൊന്നിലേക്ക് ചേർത്തി പറഞ്ഞോ അതിന്റെ ആള് എന്നാ പറയാം. വസാറ സാഹിബുഹു അതിന്റെ ആള്, ഷിർക്കിന്റെ ആള് ആയിത്തീരും. മിനൽ ഖാലിദീന ഫിന്നാർ, നരകത്തിൽ ശാശ്വതന്മാരിൽ നിത്യവാസികളിൽ ആയിത്തീരും. അറഫ്ത എന്നും നീ മനസ്സിലാക്കിയാൽ, കണ്ടോ അവിടെ തന്നെ അവസാനിക്കണേ, ഫൈദ അറഫ്ത അന്ന ശിർക്ക ഇദ ഖാലത്തൽ ഇബാദത അഫ്സദഹ വഅബത്തൽ അമല വസാറ ബഹൈബു മിനൽ ഖാലിദീന ഫിന്നാർ അറഫ്ത. എന്റെ മറുപടിയാണ്, ശിർക്ക് ഇബാദത്തിൽ പ്രവേശിച്ചാൽ അത് ആ ഇബാദത്തിനെ നശിപ്പിക്കുമെന്നും അമലുകളെ ബാത്തിലാക്കുമെന്നും അതിന്റെ ശിർക്കിന്റെ ആള് നരകത്തിൽ ശാശ്വതന്മാരിൽ ആയിത്തീരുമെന്നും ഒക്കെ നീ മനസ്സിലാക്കിയാൽ അറഫ്ത നിന്നെ അറിയണം. അന്ന അഹമ്മ അലൈക മഅരിഫത്തു ദാലിക കണ്ടോ, അന്ന ഇത്രയും മനസ്സിലാക്കിയാൽ നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എത്ര മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാകും. എന്ത് അന്ന അഹമ്മ അലൈക അഹമ്മ, അത് അഹം അഹം അഹംഷെയ് അഹംഷെയ് എന്നാ ഏറ്റവും പ്രധാനപ്പെട്ട്, അത് അറബിയിലെ സാധനമല്ലേ, അത് അഹംഷെയ് അഹംഷെയ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന അഹമ്മ അലൈക നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അലൈക എന്നാണ് നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്, അലയ്യ എന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്, നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതിൽ ഏറ്റവും അഹമ്മായത് എന്താണ്, മഅരിഫത്തു ദാലിക അത് മനസ്സിലാക്കലാണ്. ഇത് ശിർക്ക്, ശിർക്ക് ഇബാദത്തിൽ കടന്നാൽ അത് ദുഷിപ്പിക്കുന്നു, അമലൊക്കെ പൊളിഞ്ഞു പോകുന്നു, നരകത്തിൽ ശാശ്വതനായിത്തീരുന്നൊക്കെ മനസ്സിലാക്കിയാൽ നീ നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളിൽ അരയിക്കാന്നുള്ള നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും അഹമ്മായത് ഏതാണ്, അത് മനസ്സിലാക്കലാണ്, ശിർക്ക് മനസ്സിലാക്കലാണ്. മാലേഷ്യ മാലേഷ്യ എന്നാണ് എന്റെ മേലെ ഒരു ബാധ്യതയില്ല, എനിക്കൊരു ബാധ്യതയില്ല. മാലേഷ്യ അലൈക് അലൈക് എന്റെ കടമയത്, അലൈക്കൻ താമൽ നീ വെച്ചിയൽ നിർബന്ധമാണ്. അലൈക്ക ബി തഖ്വല്ല നീ തഖ്വ മുറുകെ പിടിക്കണം അല്ലേ, യാജുല്ലദീന അമനു അലൈക്കും അൻഫുസക്കും അല്ലേ. അപ്പൊ അലൈക്കൊക്കെ അങ്ങനെ അർത്ഥമുണ്ട്. അന്ന അഹമ്മ മാ അലൈക് നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതിൽ ഏറ്റവും അഹമ്മായത് എന്താണ്, മഅരിഫത്ത് ദാലിക ശിർക്ക് എന്താന്ന് മനസ്സിലാക്കലാണ്. ലഅല്ലല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം ഈ കെണിയിൽ നിന്നും. ശബക്കത്തന വല നെറ്റ് നെറ്റ് ശബക്ക ളഈഫ എന്താണ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് വീക്ക് ശബക്ക ളഈഫ ശബക്ക ഖല്ലസ യുഖല്ലിസു രക്ഷപ്പെടുത്തുക. ലഅല്ല എന്ന ആയേക്കാം ലാലക്കും താക്കിലൂ നിങ്ങൾ ബുദ്ധിയുള്ളവരായേക്കാം ചിന്തിക്കുന്നവരായേക്കാം അല്ലേ. ലഅല്ലല്ലാഹ അല്ലാഹു ആയേക്കാം അൻ യുഖല്ലിസക നിന്നെ രക്ഷപ്പെടുത്തുന്നവനായേക്കാം രക്ഷപ്പെടുത്തിയേക്കാം. എന്തിൽ നിന്ന്, മിൻ ഹാദിഹി ശബക ഈ വലയിൽ നിന്ന്. ഏതാ വല, വഹിയ ശിർക്കു ബില്ലാ അല്ലദീ ഖാല അല്ലാഹു തആല ഫീഹി, അല്ലാഹു ആ ശിർക്കിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അന്യുശ്രക ബിഹി, എന്താ അർത്ഥം, തീർച്ചയായും അല്ലാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നത് പൊറുക്കുകയില്ല, അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക് അതിന് താഴെയുള്ളത് അവൻ പൊറുത്തു കൊടുക്കും. ആർക്ക്, ഇമയ്യസ് എല്ലാവർക്കും പൊറുത്തു കൊടുക്കോ, അവനുദ്ദേശിക്കുന്നവർക്ക്. ആരാണ് ശിർക്കെന്ന് യഥാർത്ഥത്തിൽ മരിക്കണേനു യഥാർത്ഥത്തിൽ തോബ ചെയ്ത് മടങ്ങിയിട്ടുള്ളത് അവർക്ക് കൊടുത്തു കൊടുക്കും. അപ്പൊ ശിർക്കോടുകൂടി മരിച്ചാൽ ഇതുണ്ടാവില്ല, പൊറുക്കൽ ഉണ്ടാവില്ല. മറ്റ് പാപങ്ങളൊക്കെ അങ്ങനെയല്ല, അതിന്റെ ബാക്കി അതാണ് മാധൂനതാലിക്ക അലിമെന്നാണ്, മാധൂനതാലിക്ക അതിനേക്കാൾ താഴെയുള്ളത്, മാധൂനതാലിക്ക അതിനേക്കാൾ താഴെയുള്ളത്, ധൂനതാലിക്കണ താഴെന്നാ കേട്ടോ. ആ ലിമയ്യസ അവൻ ഉദ്ദേശിക്കുന്ന പോകുന്നു, മറ്റ് പാപങ്ങൾ ഇപ്പൊ തോപ ചെയ്യാതെ മരിച്ചാലും അതൊരു പക്ഷേ പുറത്തു കൊടുത്തേക്കാം, പക്ഷേ ശിർക്ക് ധൂനക്ക് കൂടാതെ എന്ന് ഓർത്തുണ്ട് ഇവിടെ താഴെന്നാണ്. പക്ഷേ ശിർക്ക് അങ്ങനെയല്ല, ശിർക്ക് മരണത്തിന് മുമ്പ് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം അല്ലെ പൊറുക്കൂല എന്ന് അള്ള പറഞ്ഞിട്ടുള്ള ആ ശിർക്ക് അതാണ് വല. ആ വലയിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയ. ഇപ്പൊ എന്താ പറഞ്ഞത്, ശിർക്ക് വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് ഏറ്റവും നിന്റെ മേൽ ബാധ്യതയുള്ളത് അത് മനസ്സിലാക്കലാണ്. എന്നാൽ അള്ള എന്നെ ശിർക്കെന്ന് രക്ഷപ്പെടും. അപ്പൊ ശിർക്ക് മനസ്സിലാക്കണം. ഏ നിങ്ങളിങ്ങനെ അത് ശിർക്കാണ് ഇത് ശിർക്കാണ് എന്തിനങ്ങനെ പറഞ്ഞത്, തൗഹീദൻ പറഞ്ഞുകൊടുത്താ പോരെ, തെവിലീകര് പറയലാണ്. എന്നിട്ടൊരു ഉദാഹരണം പറയും, ഇവിടെ ഇരുട്ടാണെങ്കിൽ നിങ്ങൾ ടോർച്ച് അടിച്ചാ ഇരുട്ടൺ പോവില്ലേ, എന്നതുപോലെ തൗഹീദൻ പഠിച്ചാൽ ശിർക്കൺ പോവില്ലേ. അവർ പറഞ്ഞ ഉദാഹരണമാണ്, റൂമിൽ ഇരുട്ടാണെങ്കിൽ ടോർച്ച് അടിച്ചാ പോരെ. പക്ഷെ ടോർച്ച് അടിച്ചെടുക്കും പോലും പറയാണ്, ഇവിടെ നിങ്ങൾ ടോർച്ചിന്റെ ആവശ്യമല്ല, ഞങ്ങൾ നല്ല വെളിച്ചത്തിലാണ് സൂര്യപ്രകാശം പറ്റേ എന്ന് പറഞ്ഞാലോ. അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞു, പഹയാജി പേരും ഇരുട്ടത്താപ്പ് നിക്കണേ, അനക്ക് തോന്നി നല്ല വെളിച്ചം, അതാ നമ്മള് ചെയ്യണ ആദ്യം, മനസ്സിലായില്ലേ. ആ ടോർച്ചടിച്ചാൽ ഇരുട്ട് നീങ്ങുന്നൊരു പോലെ തൗഹീദ് ചെന്നാൽ ശിർക്കങ്ങ് പോയിക്കൊള്ളും, അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, ശിർക്കന്മാരെ എന്നിങ്ങനെ പറയേണ്ടതില്ല. നമ്മൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് തെബ്ലീഗേര് തബ്ലീഗ് ജമാഅത്തേര് പറയുന്ന കാര്യമാണത്, മനസ്സിലായില്ലേ? അപ്പോ ശിർക്ക് ഗൗരവമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ശിർക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കിയാൽ അള്ളാഹ് എന്നെ ഇന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ ഒരു തെറ്റ് നന്മ മാത്രം മനസ്സിലാക്കിയ പോരാ, തിന്മയും മനസ്സിലാക്കണം. അതാണ് ഹുദൈഫത്ത് ബില്യമാൻ റളിയല്ലാഹു അൻഹു മറ്റേ ഹദീസില്ലേ, ഇതുവരെ കൊണ്ട് ഉദ്ധരിച്ച ഹദീസ്, ഹുദൈഫന്റെ ഹദീസ്. അതിലെന്താ തുടക്കം? എന്താ ജനങ്ങളെല്ലാവരും അള്ളാ റസൂലിനോട് ചോദിക്കാറുള്ളത്? ഖൈറിനെ പറ്റിയാണ് അല്ലേ? ഞാൻ നബിയോട് ചോദിക്കാൻ ഷെറിനെ പറ്റിയാ, അതെന്തിനാ ഷെറിനെ പറ്റി ചോദിക്കണത്? മഹാഫതന്യുദ്രിക്കനി, അതെന്നെ ബാധിക്കുന്നു പേടിച്ചിട്ട്. അപ്പൊ ശിർക്ക് മനസ്സിലാക്കിയാലേ ശിർക്ക് നമുക്ക് ബാധിക്കാതെക്കുള്ളൂ. ശിർക്ക് തിരിയാത്തോണ്ടാണല്ലോ പല ആളും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കണത്, ശിർക്ക് വിശ്വസിച്ചുകൊണ്ടിരിക്കണത്. അത് ശിർക്കാന്ന് അവർക്കറിയില്ല, അപ്പൊ തൗഹീദാന്ന് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ശിർക്ക് മനസ്സിലാക്കുക എന്നുള്ളത് നിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. എന്തിനു വേണ്ടി? അള്ളാഹു നിന്നെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. വദാലിക ബിമാരിഫത്തി അർബ ഖവായിദ്, ശിർക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വദാലിക്ക, അത് ശിർക്ക് മനസ്സിലാക്കൽ ബിമാരിഫത്തി അർബ ഖവായിദ, നാല് ഖായിദകൾ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതാണ് നമ്മുടെ പുസ്തകം ദക്കറഹു അല്ലാഹു തആല ഫീ കിതാബിഹി. ആ നാല് ഖായിദകളും അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞിട്ടാണ് പലയിടത്തായിട്ട്. അപ്പൊ നമ്മൾ ഈ നാല് കായിക പഠിക്കുന്നത് അല്ലാഹു അതിനെ പറഞ്ഞിട്ടുണ്ട്. ദക്കറ പറഞ്ഞു, ദക്കറ ഹാ അതിനെ, ആ നാല് ഖവായിദ് ബഹുവചനല്ലേ, അതാണ് ഔസ്ലിംഗാക്കി പറഞ്ഞത്. ദക്കറഹ അല്ലാഹു തആല, അല്ലാഹു തആല അതിനെ പറഞ്ഞിട്ടുണ്ട്. ഫീ കിതാബിഹി, അവന്റെ ഗ്രന്ഥങ്ങൾ. ഏതിനെ പറഞ്ഞിട്ടുണ്ട്? അർബ. എന്തിനാണ് ഇപ്പൊ കവായത് പഠിക്കുന്നത്? ശിർക്ക് മനസ്സിലാക്കുക. കാരണം എന്താ? ശിർക്ക് വളരെ ഗൗരവമാണ്. ശിർക്ക് ഇബാദത്ത് എന്നാ ഇബാദത്ത് നശിച്ചു, നമ്മുടെ അമല് പൊളിഞ്ഞു, നമ്മുടെ നരകക്കാർ പൊട്ടു. അങ്ങനെയുള്ള ഒരു കാര്യമാണ് അത് പഠിക്കുന്നത്, വളരെ നിർബന്ധമല്ലേ? അത് പഠിച്ചാലേ നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കി എന്ത് വേണം? എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ശിർക്ക് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നാല് കായിദ പഠിക്കണം. അത് വായിച്ചാട്ടെ, അത് വായിച്ചിട്ടേ ഇനി ബാക്കി മുന്നോട്ട് പോകുള്ളൂ. ഇന്നത്ര മതി, ഹൈദത്തിലൂടെ ആളെടുക്ക. തീർന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ തീർക്കണ പരിപാടി തന്നെയല്ല, തീർക്കുന്ന പരിപാടി നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകില്ലല്ലോ, വായിക്കും, സംശയം ചോദിക്കും, നിങ്ങൾക്കുണ്ട് ഒരാൾക്ക് വായിച്ചു കൊടുക്കാൻ കാരണം. ആ അനീസ്, എന്റെ പെണ്ണുങ്ങൾക്ക് ചോദിച്ചു വായിച്ചു കൊടുക്കണം. അറിയ അങ്ങോട്ടോട് ചർച്ച ചെയ്ത് ചോദിച്ചോളി, എന്നോട് ചോദിച്ചോളി, അറിയാത്തത് അഞ്ചു മണി മുതൽ ഇരിക്കണം അവിടെ, അഞ്ചര മുതൽ. ആരാണ് ഇത് വായിക്കാൻ കഴിയുമോ? ആരാ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വരേണ്ടത്? ചെയ്തിട്ടുണ്ടോ? ഇത് നല്ലോണം പഠിച്ചിട്ടാണ് ഞാൻ നാളെ ക്ലാസ്സിന് വരേണ്ടത്. നാളെ നമുക്ക് ഷേഖിന്റെ അടുത്ത് പോകേണ്ടതുണ്ടാവും, അറിയോ? രാത്രി ഇപ്പൊ ഷേഖ് ചെല്ലാൻ പറയണത്. ഷേഖ് വിളിക്കാന്ന് പറഞ്ഞാണ്, വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടോട് ഫോൺ എടുത്തിട്ടില്ല. നാളെ രാവിലെ ദിവസം ഉണ്ടോ? നാളെ ഇനി എപ്പോഴാ ദിവസം? വൈകുന്നേരത്തോ?
പകലൊപ്പ് പഠിക്കണായിരിക്കും ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻ.
ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് കൈവന്നിച്ചാട്ട് ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലാവില്ല. ആ സ്വയം മനസ്സിലായില്ല, അതൊന്നുള്ളൂ. അനീ സംജിത് ഒന്നും കൈവന്നിച്ചിട്ടില്ല. ആദ്യത്തെ മൂന്ന് വരി അനസ്, അല്ല ഫൈദാറസ്ത അന്നല്ലാ ഖലഖക ലിബാദത്തിനല്ലേ ആ മൂന്ന് വരി? ആദ്യത്തെ അല്ല, അന്നലത്തല്ലേ. വിളിക്കപ്പെടുകയില്ല ഇബാദത്ത് എന്ന് വിളിക്കപ്പെടില്ല, പേര് വെക്കപ്പെടില്ല. ഇസ്മ പേര്, എന്താണ് സമ്മ? പേര് വെക്കപ്പെട്ടു, അതിന്റെ അതിന്റെ മുലാരിയാണത്തു സമ്മ, പേര് വെക്കപ്പെടും. സമ്മ പേര് വെച്ചു, സുമ്മിയ പേര് വെക്കപ്പെട്ടു, വെച്ച ആളുണ്ടാവില്ല, മജ്ഹൂൽ. അതിന്റെ യുസമ്മ തുസമ്മ, സ്ത്രീലിംഗമ്പോ തുസമ്മ, പുല്ലിംഗമ്പോ യുസമ്മ, യുസമ്മി. ഡൗട്ടുണ്ടോ? ആ ആദ്യത്തെ പേര് മൂന്ന് വരി മനസ്സിലായോ? ഫൈദാ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ് കമാ അന്ന സ്വലാത ലാ തുസമ്മ സ്വലാതൻ ഇല്ലാ മഅ തഹാറ ഫഇദാ ദഖല അശ്ശിർക്കു ഫിൽ ഇബാദതി ഫസദത് കൽഹദതി ഇദാ ദഖല ഫി ത്വഹാറ. എന്താ എന്ന് പറഞ്ഞാട്ടെ ബഷീർക്ക, ഒന്ന് പറഞ്ഞാട്ടെ. ഫൈദ അറഫ്ത തൗഹീദോട് കൂടിയല്ല.
ഇതുപോലെ നമസ്കാരം, നമസ്കാരം എന്ന പേര് പറയപ്പെടുകയില്ല ത്വഹാറത്തോട് കൂടെ.
അതെ, ഫൈദാ ദഖല ശരി.
ഇബാദത്തിൽ ശിർക്ക്
പ്രവേശിച്ചാൽ ഇബാദത്ത് ദുഷിച്ചു. മാഷാല്ലാ മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കിയ ബഷീർ മാഷാല്ലാ. ആ ഇനി ഒരാൾ വായിച്ചാട്ടെ, ഇത് വായിച്ചാ. ആ പിന്നെന്താ?
മനസ്സിലാക്കിയാൽ
ശിർക്ക് ആ ഇബാദത്തിനെ നശിപ്പിക്കും എന്ന് നീ മനസ്സിലാക്കിയാൽ ഇനി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ
അത് അമലിനെ പൊളിക്കും, അതിന്റെ സാഹിത്യ ചെയ്ത ആളായിത്തീരും. മിനൽ ഖാലിദിന ഫിന്നാർ, നരകത്തിലെ നിത്യവാസിയായിത്തീരും.
ആ നിത്യവാസികളിൽ ആയിത്തീരും, പെട്ടുപോകും എന്നും എന്നൊക്കെ നീ
മനസ്സിലാക്കി.
ഈ മൂന്ന് കാര്യം നീ മനസ്സിലാക്കണം. എന്തൊക്കെ മനസ്സിലാക്കണ്ടേ? ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ ആ ശിർക്ക് ഇബാദത്തിനെ നശിപ്പിക്കും, നിന്റെ അമലുകളെ പൊളിച്ചു കളയും, പിന്നെ ശിർക്കുകാരൻ നരകത്തിൽ നിത്യവാസികളിൽ പെട്ടുപോകും. ഇതൊക്കെ നീ മനസ്സിലാക്കിയാൽ അറഫ്ത, നീ അറിയണം. അപ്പൊ ശിർക്കന്റെ ഗൗരവം നീ മനസ്സിലാക്കിയെന്നർത്ഥം. ആ
എന്നാൽ നീ അപ്പൊ നീ അങ്ങനെ ഇത് മനസ്സിലാക്കിക്ക, ഓരോന്ന് നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ അറിയണം. ആ
എത്രത്തോളം പ്രാധാന്യമുള്ള,
അല്ല നിന്റെ മേൽ ബാധ്യതയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന അഹമ്മ മാ അലൈക്ക, മാ അലൈക്ക എന്നാണ് നിന്റെ മേൽ ബാധ്യതയുള്ളത്, അതിൽ അഹമ്മ ആ അഹമ്മിനെ മാ അലൈക്കയിലേക്ക് ചേർത്തിയതാ. ഏ മാ അലൈക്കയിൽ അഹമ്മായത് മാ അലൈക്ക നിന്റെ മേൽ ബാധ്യതയുള്ളതിൽ ഏറ്റവും അഹമ്മ മഅരിഫത്തു ദാലിക, ശിർക്കിനെ മനസ്സിലാക്കലാണ് എന്ന് നീ അറിയണം. ശിർക്ക് ഇത്രത്തോളം ഗൗരവമാണെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ മേൽ ബാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിലേറ്റവും അഹം ഏതാണ്? ശിർക്ക് മനസ്സിലാക്കലാണ്. കാരണം ശിർക്ക് മനസ്സിലായില്ലെങ്കിൽ ശിർക്ക് പൊട്ടുപോകും, ശിർക്ക് പൊട്ടുപോയാൽ നരകത്തിൽ നിത്യവാസിയാവും, അതിലും വലിയൊരു നഷ്ടം പിന്നെ ഉണ്ടോ? മനസ്സിലാ വാചകത്തിന്റെ ഘടന മനസ്സിലായില്ലേ? ആ ലഅല്ലല്ലാഹു ഈ വലയിൽ നിന്ന്. ആ മാഷാല്ലാഹ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു ഫീഹി എന്ന ഫിശിർക്ക്, ശിർക്കിനെ സംബന്ധിച്ച്
തീർച്ചയായും അല്ലാഹു പൊറുപ്പില്ല അല്ലാഹ് അവനിൽ പങ്കുചേർക്കുന്നതിന്. അതിൽ താഴെയുള്ളതിന് അവൻ പൊറുക്കുന്നു.
അന്നിസ സമാനി
അതാകുന്നു.
അത് ഏത്? ഏത്? ശിർക്കിനെ മനസ്സിലാക്കൽ. പതാലിക്കാരണം അത് ഏത്? മരിഫത്ത് ശിർക്ക്. ആ ശിർക്കിനെ മനസ്സിലാക്കുക എന്നത് നാല് കായിദകളെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. ശിർക്കിനെ മനസ്സിലാക്കണമെങ്കിൽ നാല് അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കണം. ദക്കറഹല്ലാഹു തആല ആ നാല് തത്വങ്ങളെയും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എവിടെ? അവന്റെ കിതാബ്. അള്ളാന്റെ കിതാബിൽ അള്ള പറഞ്ഞ നാല് അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നിനക്ക് ശിർക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മാഷാല്ലാ ബാറകല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ. ഖല്ലസ യുഖല്ലിസു രക്ഷപ്പെടുത്തുക. അപ്പൊ ശിർക്ക് മനസ്സിലാകണമെങ്കിൽ ഇനി പറയാൻ പോണ നാല് ഖായിദ മനസ്സിലാകണം. അത് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ മുശരിക്കുകൾ ചെയ്തിരുന്ന അവർക്ക് സംഭവിച്ച ശിർക്ക് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ ഖുർആൻ പറയുന്ന ശിർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള മക്ക മുശരിക്കുകളുടെ ശിർക്കിനെ അവരെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ തൗഹീദ് അല്ലാഹ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പഠിക്കണം. അതാണ് ഈ നാല് കായിദകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കല്ലേ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക്.